ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരദയുടെ വായനാമുറിയിൽ അഷിതയുടെ ഒരു ചെറുകഥയാണ് വായിക്കുന്നത്, കല്ലുവച്ച നുണകൾ. അപ്പം അഷിതയുടെ മറ്റൊരു പ്രസിദ്ധമായ കഥയുണ്ട്, അമ്മ എന്നോട് പറഞ്ഞ നുണകൾ. അപ്പം നമ്മുടെ വരദയുടെ വായനാമുറിയില് അമ്മ എന്നോട് പറഞ്ഞ നുണകൾ തുടക്കത്തിലേ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊരു പുനർവായനയും നടത്തിയിട്ടുണ്ടായിരുന്നു, അമ്മ എന്നോട് പറഞ്ഞ നുണകൾ. അപ്പോൾ അഷിതയുടെ കഥകളിൽ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് അമ്മ എന്നോട് പറഞ്ഞ നുണകൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് കല്ലുവച്ച നുണകളാണ്. അപ്പോൾ നുണകളുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കഥകൾ അഷിതയുടെ കഥകളായിട്ടുണ്ട്. അഷിതയുടെ കഥകൾ ഒരുപാട് ജീവിത ഗന്ധിയാണ് കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തോട്, അതായത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അത് ഏത് കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചാലും അത് നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നുള്ളതാണ്. ചില കഥകളുണ്ട് നമ്മുടെ ചില കഥകൾ വായിക്കുമ്പോൾ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ കഥകളായിരിക്കും. പക്ഷെ അഷിതയുടെ കഥ, അതിപ്പം ഞാൻ ഈ വരദയുടെ വായനാമുറിയിൽ വായിച്ച കൗമാരമാവട്ടെ, അമ്മ എന്നോട് പറഞ്ഞ നുണകളാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പറയാത്തത്, ഇങ്ങനെ മൂന്ന് കഥകൾ വായിക്കുകയുണ്ടായി അഷിതയുടെ കഥകളായിട്ട്. ഈ മൂന്ന് കഥകൾ എടുത്താലും നമ്മൾ എപ്പോൾ വായിച്ചാലും ഏത് കാലഘട്ടത്തിൽ വായിച്ചാലും ആര് വായിച്ചാലും ഏത് തലമുറക്കാർ വായിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അഷിതയുടെ കഥകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കല്ലുവച്ച നുണകളിലേക്ക് വരാം. കല്ലുവച്ച നുണകൾ അഷിത. കൈത്തലത്തിൽ മുഖമർപ്പിച്ച് ഗൃഹപാഠം ചെയ്യുകയാണ് ഏറെ നേരമായി ഉമ. അവൾ ഗൃഹപാഠം തീർക്കുന്നത് കണ്ട് കസേരയിൽ നിശ്ചലയായിരിക്കുകയാണ് ഞാൻ. ഇതല്ല പതിവ്. ഗൃഹപാഠം പകുതിയാകുമ്പോഴേക്കും കൈവേദനിക്കുന്നു, ഇനി അമ്മ എഴുതിത്തരുമോ എന്ന് ചോദിച്ച് അവൾ വരേണ്ടതാണ്. ഒരു കൊഞ്ചലും ഒരു കിണുങ്ങലും പിന്നെ ഒരു വാശിയും ആ സന്ധ്യയിൽ തുളുമ്പി തട്ടി മറിയേണ്ടതാണ്. പക്ഷേ അന്തരീക്ഷത്തിലെ സ്നേഹവും ദേഷ്യവും ഒക്കെ പിടിച്ചെടുക്കാൻ വളർത്തുമൃഗങ്ങൾക്ക് എന്ന പോലെ കുഞ്ഞുങ്ങൾക്കും ഒരു കഴിവുണ്ട്. അവൾ എന്നെ ജിജ്ഞാസയോടെ ഇടം കണ്ണിട്ട് രണ്ടു പ്രാവശ്യം നോക്കുന്നത് കണ്ടിരിക്കുന്നു ഞാൻ. ഞാൻ എന്നിട്ടും നിശബ്ദയാണ്. എന്റെ മടിയിൽ കുട്ടികളെ എങ്ങനെ നന്നാക്കാം എന്ന ഒരു പുസ്തകം കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതെപ്പോഴേ വായിക്കാതെയായിരിക്കുന്നു. എന്റെ മനസ്സിൽ മുഴുവൻ അന്ന് വൈകുന്നേരത്തെ സംഭവമാണ്. ചിലറ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉമയും വിളിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത്. മുറ്റത്ത് പാർക്കു ചെയ്ത സ്കൂട്ടറുകൾ, കാറുകൾ, ഒറ്റയ്ക്കും കൂട്ടായും നിൽക്കുന്ന രക്ഷിതാക്കൾ, അവരുടെ കുശുമ്പുകൾ, കുഞ്ഞായ്മകൾ, ഉറക്കയും സ്വരം താഴ്ത്തിയുമുള്ള പൊങ്ങച്ചങ്ങൾ, കുറ്റം പറച്ചിലുകൾ, ഇവയ്ക്കെല്ലാം ഇടയിലൂടെ വഴിയുണ്ടാക്കി പോർട്ടിക്കോയിലേക്ക് കയറിയപ്പോഴാണ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ലൊറേറ്റ പ്രത്യക്ഷപ്പെട്ടത്. 1 മിനിറ്റ് മൃദുവായ സ്വരത്തിൽ അവർ ചോദിച്ചു, ഉമാപ്രസീതയുടെ അമ്മയല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബി ഡിവിഷൻ മലയാളം മീഡിയത്തിലെ. പൊടുന്നനെ പരന്ന നിശബ്ദതയിൽ അതെ എന്ന മട്ടിൽ ഞാൻ പരുങ്ങുമ്പോൾ കർക്കശമായുയർന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു, കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളുടെ വാർഡ് ഹോംവർക്ക് ചെയ്യാതെയാണ് വരുന്നത്, അതറിയുമോ നിങ്ങൾക്ക്? അത്ഭുതത്തോടെ മുഖമുയർത്തവെ നീരസം സ്ഫുരിക്കുന്ന മുഖത്തോടെ അവളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, തിങ്കളാഴ്ച അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞു, ചൊവ്വാഴ്ച അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ബുധനാഴ്ച വീട്ടിൽ നിറച്ച് ആൾക്കാരായതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരാളൽ എൻ്റെ ഉള്ളിലുണ്ടായി, എൻ്റെ കുട്ടി ഇത്തരം നുണകൾ. എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നത് കൊള്ളാം, ഇടിവെട്ടുന്ന സ്വരത്തിൽ സിസ്റ്റർ ലൊറേറ്റ പ്രഖ്യാപിച്ചു, കുട്ടികളെ നല്ല സ്കൂൾ കണ്ടുപിടിച്ച് ചേർത്താൽ ഭാരമൊഴിഞ്ഞുവെന്ന് ആരും കരുതരുത്, വീട്ടിലും വേണം ശ്രദ്ധ. പിന്നെ എന്നെ തറപ്പിച്ചൊന്ന് നോക്കി. സിസ്റ്റർ ലോറേറ്റ കൂട്ടിച്ചേർത്തു, മുതിർന്നവരെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്നും ഓർക്കുന്നതെന്ന് അന്ന്. നീണ്ട മണിയടിയുടെ അവസാനത്തിൽ വരി തെറ്റിച്ച് ആർത്ത് ചിരിച്ചു വരുന്ന ഉമയും കൂട്ടി, താക്കോൽ കൂട്ടങ്ങളുടെ സ്വർണവളകളുടെ കൊലുസുകളുടെ പരിഹാസത്തിനിടയിലൂടെ തലയും താഴ്ത്തി നടന്നു നീങ്ങവേ ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു, ഇനി ഞാൻ എന്താ വേണ്ടത്? അഭ്യസ്ത വിദ്യയായ ഒരു അമ്മയെന്ന നിലയിൽ, ഒരമ്മയെന്ന നാട്യത്തിൽ ഇതിനെക്കുറിച്ച് ഉമയുമായി സംസാരിക്കുകയാണ് വേണ്ടതെന്ന തീരുമാനം എടുത്തിരിക്കുന്നു ഞാൻ. പക്ഷേ എന്താണ് ഞാൻ അവളോട് പറയുക? പരിഭ്രാന്തിയോടെ ഞാൻ എൻ്റെ ബാല്യകാലം ചികഞ്ഞു. ഒരു ഉച്ചയ്ക്ക് എൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഓങ്ങിയ പുളിവാറലുമായി നിന്നിരുന്ന അമ്മ. അത് എന്തിനായിരുന്നു? ഓർമ്മ വരുന്നില്ല. ഓർമ്മയിൽ അമ്മയുടെ ചുളിഞ്ഞ പുരികം, ഓങ്ങിയ പുളിവാറൽ. എന്നിട്ടോ എൻ്റെ മനസ്സ് സംവാദം തുടങ്ങി. പിന്നീട് ഒരിക്കലും ഞാൻ നുണ പറഞ്ഞില്ലേ? എനിക്കെതിരെ മേശപ്പുറത്ത് ഫ്രെയിം ചെയ്ത എൻ്റെ വിവാഹ ഫോട്ടോ, ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്ന ഞാൻ. എത്ര പ്രഫുല്ലമായ ഒരു ചിരി! ആ ചിരിയെ ഉറ്റുനോക്കുന്തോറും അതൊരു വലിയ നുണ, ഒരു കല്ലുവച്ച നുണയായി എനിക്ക് അനുഭവപ്പെട്ടു. നുണ പറഞ്ഞതിന് എന്നെ ശിക്ഷിച്ചവർ തന്നെ പിന്നെ പലപ്പോഴായി ഞാൻ പറഞ്ഞ നുണകൾക്ക് നേരെ കണ്ണടച്ചതെന്തിനാണ്? എന്റെ പല നുണകളെയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ്? അസ്വസ്ഥതയോടെ ഞാൻ കണ്ണുകൾ പിൻവലിച്ചു. ഉമയോട് എന്ത് പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ലാതായി. എങ്കിലും ദയവോടെ ഞാൻ വിളിച്ചു, അമ്മു ഇവിടെ വാ. അത് കേൾക്കേണ്ട താമസം പെൻസിലും പുസ്തകവും വലിച്ചെറിഞ്ഞ് ഉമ ഓടി എന്റെ അരികിലെത്തി. എന്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള ഭാവമായി. വരട്ടെ വരട്ടെ, അവളെ പിടിച്ച് ബലമായി അടുത്തുള്ള ടീപ്പോയിൽ ഇരുത്തി ഞാൻ പറഞ്ഞു, വരട്ടെ, അമ്മയ്ക്ക് ഉമയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പളുങ്കുകോട്ടികൾ പോലെ രണ്ടു വട്ടക്കണ്ണുകൾ എന്റെ മുഖത്ത് അലഞ്ഞു നടന്നു. നിർഭയവും നിഷ്കളങ്കവുമായ ഒരു അന്വേഷണം. ഉമ കുറെ ദിവസമായി ഹോംവർക്ക് ചെയ്യുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞല്ലോ, നേരാണോ? എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മറുപടി ഉടനെ വന്നു. ഇന്നലെയും പിന്നെ അതിന്റെ പിന്നിലത്തെ ഇന്നലെയും ഉമക്കുട്ടി ഹോംവർക്ക് ചെയ്തില്ല. അതെന്താ ചെയ്യാത്തത്? എന്റെ സ്വരം നിയന്ത്രണം വിട്ടുയർന്നു. അമ്മ ഹോസ്പിറ്റലിലാണ്, വീട്ടിൽ ആൾക്കാരാണ് എന്നൊക്കെ നുണയും പറഞ്ഞു. ടീപ്പോയിൽ കിടന്ന പേപ്പർ എടുത്ത് കളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ തമാശ പറഞ്ഞതാണ്. നീ മൂന്ന് നുണ പറഞ്ഞു, ഞാൻ കർക്കശമായി ആവർത്തിച്ചു. ഞാൻ തമാശ പറഞ്ഞതാണ്, അവൾ സഹായിക്കാനുള്ള വ്യഗ്രതയോടെ പറഞ്ഞു തന്നു. അന്ന് സംഭാവനയ്ക്ക് കുറെ മാമന്മാർ വന്നപ്പോ വീട്ടിലാരുമില്ല എന്ന് പറയാൻ അമ്മ പറഞ്ഞില്ലേ? വീട്ടിലാരുമില്ല എന്ന് അമ്മ പറയാൻ പറഞ്ഞു എന്ന് ഞാൻ മാമന്മാരോട് പറഞ്ഞില്ലേ? അന്ന് നമ്മളെല്ലാവരും കുറെ ചിരിച്ചില്ലേ? അതുപോലെ. ഇത് അതുപോലെ അല്ല, ഇത് ചിരിക്കാനുള്ള കാര്യമല്ല. നുണ പറയുന്നത് തെറ്റാണ്, പാപമാണ്, ഞാന് അവളോട് അനുനയത്തിൽ പറഞ്ഞു. ഉമ നല്ല കുട്ടിയാണെന്നാണ് അമ്മ വിചാരിച്ചത്. ഇന്ന് സിസ്റ്റർ വഴക്കു പറഞ്ഞപ്പോ അമ്മയ്ക്ക് എത്ര വിഷമമായിരുന്നോ? അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ മടിയിൽ കിടന്ന പുസ്തകം മറിച്ചെടുത്ത് ചിത്രങ്ങളുണ്ടോ എന്ന് മറിച്ചു നോക്കി പുസ്തകത്തിന്റെ പേര് തപ്പിത്തപ്പി വായിച്ചെടുത്ത് അവൾ പെട്ടെന്ന് ചോദിച്ചു, നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ ആ പുസ്തകം, അമ്മയുടെ മടിയില് ഒരു പുസ്തകം എന്തായിരുന്നു? ആ, കുട്ടികളെ എങ്ങനെ നന്നാക്കാം എന്ന പുസ്തകമാണ് മടിയിൽ കിടക്കണേ. അപ്പൊ കുട്ടി ഈ പുസ്തകം തപ്പിയെടുത്തിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ വലിയവരെ നന്നാക്കാൻ പുസ്തകമൊന്നും ഇല്ലേ? ഞാൻ കേട്ടില്ല എന്ന് നടിച്ച് പുസ്തകം ബലമായി വാങ്ങിച്ചു വെച്ച് എന്റെ ഉപദേശം തുടർന്നു. നുണ പറഞ്ഞാൽ മുകളിൽ ചിത്രഗുപ്തൻ കണക്കെഴുതും, മരിച്ചാൽ ഏഴ് നരകത്തിൽ പോണം. നരകത്തിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നിശ്ചയമുണ്ടോ നിനക്ക്? പാമ്പുകൾ, വ്യാളികൾ, വായിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഏത് വാചകം ഏത് വാക്കാണ് അവളുടെ മനസ്സിലൊന്ന് തൊടുക എന്ന ആകാംക്ഷയോടെ. അവളുടെ മുഖം പൊടുന്നനെ നിശ്ചലവും സാന്ദ്രവുമായി. പ്രതീക്ഷയോടെ അവളെ ഉറ്റുനോക്കി ഞാൻ സംസാരം നിർത്തി. ആകുലമായ സ്വരത്തിൽ അവൾ ചോദിച്ചു, മുത്തശ്ശി നാരായണിയെ പാമ്പ് പിടിച്ചിട്ടുണ്ടാവോ? മുത്തശ്ശി നാരായണി ഉമ്മക്കുട്ടിക്ക് നിറയെ കഥ പറഞ്ഞു തന്നിരുന്നു, ഒക്കെ നുണക്കഥകളാണെന്ന് അഞ്ജു ചേച്ചി ഇന്നലെ പറഞ്ഞു. അസ്വസ്ഥതയോടെ ഞാൻ എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് നടന്നു. ചുവരിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്ന എന്റെ അമ്മൂമ്മയുടെ ഫോട്ടോ, ആകാശത്ത് കണ്ണിറുക്കിച്ചിരിക്കുന്ന ഒരു നക്ഷത്രം, എത്രയോ പ്രശാന്തമായ രാത്രി, നക്ഷത്ര കാതങ്ങൾക്ക് അകലെ നിന്ന് എന്റെ ഹതാശമായ മനസ്സിനെ തലോടുന്ന ഒരു മഹാമൗനം. സിസ്റ്റർ ലോറേറ്റയ്ക്ക് ഇതൊരിക്കലും മനസ്സിലാവുകയില്ല. ഞാൻ ഓർത്തു, വെയിലും നിഴലും മാറി മാറി ചൂടുന്ന, തോന്നും പോലെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. സിസ്റ്റർ ലോറേറ്റയ്ക്ക് അത് മനസ്സിലാവുകയേയില്ല. കുന്നിൻചെരുവിലൂടെ ഓടിയിറങ്ങുന്ന കുഞ്ഞാടിന്റെ കുടമണി പോലെ ഉമയുടെ പ്രസന്നമായ ചിരി ഉയർന്നു. മേശപ്പുറത്ത് കയറിയിരുന്ന് കത്രിക കൊണ്ട് കടലാസ് കഷ്ണങ്ങൾ വെട്ടിയിട്ടുകൊണ്ട് അവൾ പറയുകയായിരുന്നു, എന്റെ ക്ലാസ്സിലെ ഷെയ്ഖ് ഫിറോസിന് ഇന്നും അടികൊണ്ടു. എന്തിനെന്നോ, ഷെയ്ഖ് ഫിറോസ് ബെഞ്ചിന്മേൽ കാല് കയറ്റി വെച്ച് മോഹൻലാലിന്റെ സ്റ്റൈലിൽ പറയുക, ഞാൻ മീന വിയാറിനെ സ്നേഹിക്കുന്നു, നാളെ ഞങ്ങളുടെ വിവാഹം എന്ന്. മീന വിയാർ ഉറക്കെ കരയാനങ്ങട് തുടങ്ങി. ഞങ്ങൾ ഓടിപ്പോയി ടീച്ചറോട് പറഞ്ഞു. ടീച്ചറുടെ കണ്ണ് തള്ളിപ്പോയി. കൊടുത്തു ഷെയ്ഖിന് രണ്ടടി ചൂരലുകൊണ്ട്. മന്ദഹസിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടോ? എന്നിട്ടെന്താ, മീന വിയാറും ഷെയ്ഖും അടുത്തടുത്തിരുന്ന് കുറേ നേരം കരഞ്ഞു. അതന്നെ, മീന വിയാർ ഇനി ഒരിക്കലും ഷെയ്ഖിനോട് മിണ്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞൂടാ അല്ലേ അമ്മേ? അത് ചീത്ത വാക്കാണല്ലേ. കഠിനമായ ക്ഷോഭത്തോടെ ഞാൻ തിരിഞ്ഞു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു തന്നു ഇത്? ആണ് ആണ്, ഉമ്മ തർപ്പിച്ചു പറഞ്ഞു, സ്നേഹം എന്ന് വെച്ചാൽ ഒരു ചീത്ത വാക്കാണ്. അതാണ് ടീച്ചർ ഷെയ്ഖിനെ തല്ലിയത്. ലോകം കൊട്ടുന്ന മലിനമായ അറിവുകളിൽ നിന്ന് അവളുടെ മനസ്സിനെ രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായതയോടെ ഞാൻ കസേരയിൽ തളർന്നിരുന്നു. എന്നിട്ട് ഇന്റർവെൽ ആയപ്പോ ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖിനി ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല എന്ന്. കഷ്ടം കഷ്ടം എന്ന് ഞാൻ പിറുപിറുത്തു. അത്ര നേരത്തെ വർത്തമാനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സൗഹാർദ്ദത്തോടെ ഞാൻ അടുത്തുവന്ന് എന്റെ അടുത്തുവന്ന് ഒരു രഹസ്യം അറിയിക്കുന്നത് പോലെ ഉമ എന്നോട് പറഞ്ഞു, അല്ലെങ്കിലും ഈ ടീച്ചർമാർക്ക് ഒരു ദയയില്ല. എനിക്കും കിട്ടിയാടി ഹോംവർക്ക് ചെയ്യാത്തേന്. നുണ പറഞ്ഞിട്ടല്ലേ, ഞാൻ അവളുടെ തുടയിലെ തണർത്ത് കിടക്കുന്ന പാടുകളിൽ തലോടി ചോദിച്ചു. അമ്മയുടെ കുട്ടി ഇനി ഒരിക്കലും നുണ പറയരുത്. നുണ പറയുന്ന കുട്ടികളാണ് വലുതാവുമ്പോൾ കള്ളന്മാരാകുന്നത്. അവരെ പോലീസ് പിടിക്കും, ജയിലിലിടും. കുഞ്ഞി കണ്ണുകളിൽ പടരുന്ന ഭീതിയോടെ അവൾ എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തെല്ലുനേരം മിണ്ടാതിരുന്നു. പിന്നെ മുഖമുയർത്താതെ മെല്ലെ അന്വേഷിച്ചു, അമ്മ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലേ? എന്തൊരു കുട്ടി, എന്തൊരു ചോദ്യം! പതറിപ്പോയ ഞാൻ ഒരു ഉത്തരത്തിന് പരതുമ്പോഴേക്കും കുഞ്ഞിക്കൈകൾ എന്റെ കഴുത്തിലൂടെ ചുറ്റി ഒരു കുഞ്ഞിക്കോട്ടുവായോടെ അവൾ പറഞ്ഞു, ഉമ്മക്കുട്ടിക്ക് ഉറക്കം വരണ്ടെന്ന് തോന്നുന്നു. ചാമ്പി മയങ്ങിയ കണ്ണുകൾ, നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ, എന്റെ കഴുത്തിൽ തട്ടുന്ന അവളുടെ ഊഷ്മളമായ നിശ്വാസങ്ങൾ, എന്റെ നെഞ്ചോട് ചേർന്ന് മിടിക്കുന്ന ഒരു കുഞ്ഞു ഹൃദയം, അങ്ങനെ ഉറ്റുനോക്കിയിരിക്കെ സ്നേഹത്തിന്റെ സമസ്ത ഭാവങ്ങളും സൗന്ദര്യവും എന്നെ ഉറ്റുനോക്കുന്നതായി എനിക്ക് തോന്നി. പുളിവാറോങ്ങുന്ന അമ്മ, പൊട്ടിച്ചിരിക്കുന്ന അമ്മൂമ്മ, എന്നെ കണ്ടിട്ടില്ലാത്ത എന്റെ പൂർവികർ, കണ്ണിറുക്കുന്ന നക്ഷത്രങ്ങൾ, വരാൻ പോകുന്ന എന്റെ പേരക്കുട്ടികൾ, ആർത്തു ചിരിച്ച് പൂക്കുന്ന മരങ്ങൾ, സർവവും തലോടുന്ന ആ മഹാമൗനവും, സാന്ദ്രമായ ഒരു ഭാവത്തിൽ എന്റെ മനസ്സ് വിങ്ങി. അക്ഷരങ്ങൾക്ക് അപ്രാപ്യമായ ഒരുപക്ഷെ വയലിന്റെ ശ്രുതിക്ക് മാത്രം പകർത്താൻ കഴിഞ്ഞേക്കാവുന്ന ഒരു ഭാവം. മൃദുവായി ചുംബിച്ച് കരുണയോടെ ഞാൻ പറയുകയായി, അമ്മു ഉറങ്ങിക്കോ. എന്റെ മടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോൽ ചുരുണ്ടുകൂടി വിരൽ കുടിച്ച് ഉറങ്ങാൻ വട്ടം കൂട്ടവേ, ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം സഹജമായ ഉദാരതയോടെ അവൾ സമ്മതിച്ചു, ഉമ്മക്കുട്ടി ഇനി ഒരിക്കലും നുണ പറയില്ല കേട്ടോ. വേവലാതി ഒതുക്കിയ ഒരു ഉമ്മ മാത്രമായിരുന്നു എന്റെ മറുപടി. പാതി ചാഞ്ഞ കൺപീലികളിൽ ബാക്കി നിൽക്കുന്ന ജിജ്ഞാസയോടെ അവൾ ചോദിച്ചു, അമ്മ ഒരിക്കലും ഒരു നുണയും പറഞ്ഞിട്ടില്ലേ? അനങ്ങാൻ പോലും ധൈര്യപ്പെടാതെ അവളുടെ മുഖത്ത് നോക്കാതെ ഞാൻ താളം പിടിച്ച് അങ്ങനെയിരുന്നു, അവൾ ഇപ്പോൾ ഉറങ്ങുമെന്ന പ്രതീക്ഷയിൽ. അമ്മ ഒരിക്കലും നുണ പറയില്ല അല്ലേ? ഒരു ചോദ്യത്തെക്കാൾ അത് ഒരു വിശ്വാസ പ്രകടനമായിരുന്നു. ഈ ജീവിതത്തെ സഹ്യമാക്കുന്ന, ലോകത്തെ മുഴുവൻ സുരഭിലമാക്കുന്ന നിഷ്കളങ്കമായ ഒരു വിശ്വാസ പ്രകടനം. അത് കളയുക വയ്യ എന്ന് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ഇല്ല എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. വേണ്ടായിരുന്നു എന്ന് ഉടനെ തോന്നുകയും ചെയ്തു. കാരണം ഇങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം ആ കല്ലുവച്ച നുണ അവളുടെ മനസ്സിന്റെ നീലക്കയങ്ങളിലേക്ക് മുങ്ങിത്താണുമറിയുന്നത് ഞാൻ കണ്ടു. പിന്നെ ആ പറഞ്ഞത് ഒരു നുണയല്ല, വെറും തമാശയായിരുന്നുവെന്ന് വിശ്വസിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. വാഷിതയുടെ ചെറുകഥ കല്ലുവച്ച നുണകൾ ഇങ്ങനെ അവസാനിക്കുകയാണ്. അതാണ് കല്ലുവച്ച നുണകൾ. അപ്പൊ ഇത്തരത്തിലുള്ള കല്ലുവച്ച നുണകൾ എത്ര എത്രയാണ് നമ്മൾ രക്ഷിതാക്കള് അമ്മമാര് കുട്ടികളോട് പറയുന്നത് അല്ലേ? അപ്പൊ കുട്ടികളെ എങ്ങനെ നന്നാക്കാം എന്ന പുസ്തക വായന തുടങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മയോട് കുട്ടി പിന്നെ ചോദിക്കുന്നുണ്ട്, വലിയവരെ എങ്ങനെ നന്നാക്കാമെന്ന് അങ്ങനത്തെ പുസ്തകം വല്ലതും ഉണ്ടോ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്താണ് സ്കൂളില് കളവ് പറയുന്ന, കുട്ടിയെ പറ്റിയിട്ട് പരാതി പറയുന്ന സിസ്റ്ററും ക്ലാസ് ടീച്ചറും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരിക്കലും ഈ കുട്ടികളെ മനസ്സിലാവുകയില്ല എന്നൊരു ഒബ്സർവേഷൻ ഉണ്ട് കഥാകാരിക്ക്, അഷിതയ്ക്ക്. കാരണം എന്താണ്, വെയിലും നിഴലും മാറി മാറി ചൂടുന്ന, തോന്നും പോലെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. അതൊരിക്കലും ഈ ക്ലാസ് ടീച്ചർക്കും എന്താണ് സിസ്റ്റർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നൊരു ധ്വനി കൂടി അതിലുണ്ട്. പിന്നെ എന്താണ് ഈ സ്നേഹം, സ്നേഹം എന്ന് വെച്ചാൽ ഒരു ചീത്ത വാക്കാണ് എന്ന് കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയൊക്കെയോ സ്കൂളിൽ കൂടിയും അധ്യാപകരിലൂടെയും ഒരു പക്ഷെ നമ്മൾ രക്ഷിതാക്കളിൽ കൂടിയും എല്ലാം കുട്ടികളുടെ മനസ്സിലേക്ക് എങ്ങനെയൊക്കെയോ അത്തരത്തിലുള്ള മെസ്സേജുകൾ ചെല്ലുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ. കാരണം എന്താണ് അത് കഥാകാരി പറയുന്ന, ലോകം കൊട്ടുന്ന മലിനമായ ഇത്തരം അറിവുകൾ അല്ലെ, മലിനമായ അറിവുകൾ, അറിവുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളുടെ മനസ്സുകളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയണം. അത്തരം മലിനമായ അറിവുകൾ, സ്നേഹം എന്ന് വെച്ചാൽ മോശമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തല്ലു കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് മാറി മാറുമ്പോഴാണ് എന്താണ് സ്നേഹം എന്ന് വെച്ചാൽ ഒരു ചീത്ത വാക്കാണെന്നൊരു ധാരണ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെയാണ് അത് വേരൂന്നുന്നത്. അപ്പോ കുട്ടി തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ടീച്ചർമാർക്ക് ഒരു ദയേ ഇല്ല എന്നല്ലേ. അപ്പോ അവസാനം കുട്ടികൾ നമ്മളോട് തന്നെ ചോദിക്കും, അമ്മ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലേ എന്ന്. എന്നിട്ട് കുറെ കഴിയുമ്പോൾ എന്താണ് ഈ കുഞ്ഞു ഹൃദയം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലോകം, അവരാണ് നമ്മുടെ ലോകമെന്ന് നമ്മൾ തിരിച്ചറിയും അല്ലേ. അവരെ അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ സമസ്ത ഭാവങ്ങളും സൗന്ദര്യവും നമ്മളെ ഉറ്റുനോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത്രയേറെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരോട് നുണകൾ പറയുമ്പോൾ രണ്ടുവട്ടം ആലോചിക്കുക, നമ്മുടെ പൂർവികരെ ആലോചിക്കുക, നമ്മൾക്കിനി ജനിക്കും നമുക്ക് വരാൻ പോകുന്ന പേരക്കുട്ടികളെ കുറിച്ചും ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇടയ്ക്കിടെ കുട്ടികൾ ചോദിക്കും, അമ്മ ഒരു നുണയും പറഞ്ഞിട്ടില്ലേ എന്ന്. എന്നിട്ട് ഒടുവിൽ എങ്ങനെയാണ്, അവർക്കൊരു വിശ്വാസമുണ്ടല്ലേ നമ്മളെ, എന്താണ് അമ്മ ഒരിക്കലും നുണ പറയില്ല അല്ലേ, അതൊരു വിശ്വാസമാണെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കഥാകാരി. ഒരു ചോദ്യത്തെക്കാൾ അതൊരു വിശ്വാസ പ്രകടനമാണെന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ്, ജീവിതത്തെ സഹ്യമാക്കുന്ന, ലോകത്തെ മുഴുവനും സുരഭിലമാക്കുന്ന ഒരു നിഷ്കളങ്കമായ വിശ്വാസ പ്രകടനമാണത് കുഞ്ഞുങ്ങളുടെ ആ ഒരു ചോദ്യം. ചോദ്യത്തെക്കാൾ ഒരു വിശ്വാസ പ്രകടനം, അത് നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. കുഞ്ഞുങ്ങളുടെ ആ ഒരു നിഷ്കളങ്കത അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോ കാരണം തിരിച്ചെടുക്കാൻ വയ്യാത്ത വണ്ണത്തിലുള്ള കല്ല് വെച്ച നുണകൾ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞു ഹൃദയത്തിൽ അങ്ങ് മുങ്ങിത്താണ് പോവുകയാണ്. അപ്പോ അതാണ് കല്ല് വെച്ച നുണകൾ. അപ്പൊ പല നുണകൾ ഇതുപോലെ പറഞ്ഞിട്ട് പിന്നീട് അതൊക്കെ ഒരു വെറും തമാശയായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. അതൊക്കെയാണ് കല്ല് വെച്ച നുണകൾ. ചിന്തിപ്പിക്കുകയും ആഴത്തിൽ ചിന്തിപ്പിക്കുകയും എവിടെയൊക്കെയോ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് അശ്വതയുടെ കല്ല് വെച്ച നുണകൾ. അപ്പോൾ വരദയുടെ വായന മുറിയിലെ വായന, ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ അടുത്ത ദിവസം കാണാം വരദയുടെ വായന മുറിയിൽ. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.